Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. മാർപ്പാപ്പ ഞായറാഴ്ച വത്തിക്കാനിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ പങ്കുവച്ച ചിന്തകളാണ് ഈ പ്രക്ഷേപണത്തിലെ മുഖ്യ ഇനം.
ഈ ഞായറാഴ്ചയും മധ്യാഹ്നത്തിൽ ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ പേപ്പൽ അരമനയിലെ ജാലകത്തിങ്കൾ പ്രത്യക്ഷപ്പെടുകയും ഉയർപ്പുകാലത്തിൽ ചൊല്ലുന്ന സ്വർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന നയിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതിന് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണത്തിൽ നിരവധി വിശ്വാസികൾ കോവിഡ് 19 രോഗസംക്രമണം തടയുന്നതിനുള്ള കരുതൽ നടപടികൾ മാനിച്ചുകൊണ്ട് സന്നിഹിതരായിരുന്നു. റോമിലെ സമയം 12 ത്രികാല പ്രാർത്ഥന ആരംഭിക്കുന്നതിനായി പാപ്പ ജാലകത്തിങ്കൽ പ്രത്യക്ഷനായപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. പ്രാർത്ഥനയ്ക്ക് മുൻപ് പാപ്പ സാധാരണ ചെയ്യാറുള്ളതുപോലെ ഒരു വിചിന്തനം നടത്തി. ഈ ഞായറാഴ്ച ലത്തീൻ റീത്തിന്റെ ആരാധനക്രമം അനുസരിച്ച് ദിവ്യബലിമധ്യ വായിക്കപ്പെട്ട വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം 16:15-20 വാക്യങ്ങൾ, അതായത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ യേശു ശിഷ്യരോട് പറയുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്യുന്ന ഭാഗമായിരുന്നു പാപ്പായുടെ പരിചിന്തനത്തിന് അവലംബം. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ വിചിന്തനം പാപ്പ ആരംഭിച്ചത് ഇപ്രകാരമാണ്.
കാരി ഫ്രാറ്റെല്ലി എ സോറെല്ലേ, ബോൺജോർണോ. ഓജി ഇൻ ഇറ്റാലിയ e in altri paesi si celebra la solennità dell'ascensione del Signore.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. ഇന്ന് ഇറ്റലിയിലും മറ്റ് രാജ്യങ്ങളിലും കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. സുവിശേഷത്താളിൽ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഉപസംഹാര ഭാഗം അവതരിപ്പിക്കുന്നത് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ഉത്ഥിതൻ ശിഷ്യന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ്. നമുക്കറിയാം, സാധാരണയായി വിടവാങ്ങൽ രംഗങ്ങൾ സങ്കടകരമാണ്. അവ അവിടെ ശേഷിക്കുന്നവർക്ക് ഒരു നഷ്ടബോധം, പരിത്യക്തതാബോധം ഉളവാക്കുന്നു. എന്നാൽ ഇതൊന്നും ശിഷ്യന്മാർക്ക് അനുഭവപ്പെടുന്നില്ല. കർത്താവിൽ നിന്ന് അകന്നെങ്കിലും അവർ മ്ലാനവതരല്ല, നേരെ മറിച്ച് അവർ സന്തോഷമുള്ളവരായി കാണപ്പെടുന്നു. ലോകത്തിലേക്ക് പ്രേഷിതരായി പോകാൻ സന്നദ്ധരാണവർ. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ദുഃഖിതരല്ലാത്തത്? യേശുവിന്റെ സ്വർഗാരോഹണത്തിൽ നമ്മളും സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ട്? സ്വർഗാരോഹണം നമ്മുടെ മധ്യേ യേശുവിന്റെ ദൌത്യം പൂർത്തിയാക്കുന്നു. വാസ്തവത്തിൽ യേശു സ്വർഗത്തിൽ നിന്നിറങ്ങിയത് നമുക്കുവേണ്ടിയാണെങ്കിൽ അവിടുന്ന് അവിടേക്ക് കയറുന്നതും എല്ലായ്പ്പോഴും നമുക്കുവേണ്ടി തന്നെയാണ്. ദൈവപുത്രൻ ഇറങ്ങിവന്ന് മനുഷ്യനായിത്തീരുന്നു, നമ്മുടെ മനുഷ്യപ്രകൃതി സ്വീകരിക്കുന്നു, അതിനെ വീണ്ടെടുക്കുന്നു, നമ്മുടെ മാനവികതയിലേക്കിറങ്ങി അതിനെ വീണ്ടെടുത്ത ശേഷം അവിടുന്നിപ്പോൾ നമ്മുടെ ശരീരം സ്വയം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്നു. അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണ്. കാരണം യേശു മനുഷ്യനാണ്, യഥാർത്ഥ മനുഷ്യനും സത്യദൈവവുമാണ്. നമ്മുടെ ശരീരം സ്വർഗത്തിലാണ്. ഇത് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു. പിതാവിന്റെ വലത്തുവശത്ത് ഇപ്പോൾ ആദ്യമായി ഒരു മനുഷ്യഗാത്രം, യേശുവിന്റെ ശരീരം ഉപവിഷ്ടമായിരിക്കുകയും ഈ രഹസ്യത്തിൽ നാം ഓരോരുത്തരും അവനവന്റെ ഭാവി ഭാഗധേയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഉപേക്ഷിച്ചു പോകലല്ല. കാരണം യേശു ശിഷ്യന്മാരോടൊപ്പം നമ്മോടൊപ്പം എന്നുമുണ്ട്. പ്രാർത്ഥനയിൽ അവിടുന്നുണ്ട്. എന്തെന്നാൽ അവിടുന്ന് മനുഷ്യനെന്ന നിലയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമെന്ന നിലയിൽ, ദൈവവും മനുഷ്യനും എന്ന നിലയിൽ അവിടുന്ന് സ്വന്തം മുറിവുകൾ, നമ്മെ വീണ്ടെടുക്കുന്നതിനേറ്റ മുറിവുകൾ പിതാവിനെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ നമ്മുടെ ശരീരത്തോടൊപ്പം യേശുവിന്റെ പ്രാർത്ഥനയുണ്ട്. നമ്മിലൊരുവനായ ദൈവമനുഷ്യൻ നമുക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്കൊരു ഉറപ്പാകേണ്ടിയിരിക്കുന്നു. അതിലുപരി സന്തോഷമാകണം, മഹാസന്തോഷം. ആനന്ദത്തിന്റെ രണ്ടാമത്തെ കാരണം യേശുവിന്റെ വാഗ്ദാനമാണ്. അവിടുന്ന് നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി പരിശുദ്ധാത്മാവിനെ അയക്കും. വിടവാങ്ങൽ നേരത്ത് യേശു നൽകുന്ന നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന കൽപ്പന നിറവേറ്റുക ഈ പരിശുദ്ധാത്മാവിനാലാണ്. സുവിശേഷം എത്തിക്കാൻ നമ്മെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാരൂപിയുടെ ശക്തിയായിരിക്കും. യേശു വാഗ്ദാനം ചെയ്യുകയും പിന്നീട് 9 ദിവസത്തിനു ശേഷം പന്തക്കുസ്താ ദിനത്തിൽ ഇറങ്ങി വരികയും ചെയ്യുന്നത് ആ പരിശുദ്ധാരൂപിയാണ്. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നതിന് കാരണം ഈ പരിശുദ്ധാത്മാവാണ്. ഇത് വലിയ ആനന്ദമാണ്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, പിതാവിന്റെ മുന്നിൽ നിൽക്കുന്ന ആദ്യ മനുഷ്യൻ. നമ്മുടെ രക്ഷയ്ക്കായി വിലയായി നൽകിയ മുറിവുകളുമായി പോയ അവിടുന്ന് നമുക്കായി പ്രാർത്ഥിക്കുന്നു. തദനന്തരം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. സുവിശേഷവത്കരണത്തിനായി പോകുന്നതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാരൂപിയെ വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആനന്ദകാരണം. ഇന്ന് അതുകൊണ്ടാണ് സ്വർഗാരോഹണ ദിനത്തിലെ ഈ സന്തോഷം. സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്ന ഈ സ്വർഗാരോഹണോത്സവത്തിൽ നമുക്ക് ലോകത്തിൽ സമൂർത്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉദ്ധിതന്റെ ധീരസാക്ഷികളായിത്തീരുന്നതിന് സഹായിക്കാൻ സ്വർഗീയ രാജ്ഞിയായ മറിയത്തോട് അപേക്ഷിക്കാം.
Fratelli e sorelle, in questa festa dell'Ascensione, mentre contempliamo il cielo dove Cristo è asceso,
ഈ വാക്കുകളെ തുടർന്ന് പാപ്പ സ്വർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
Sin nomine Domini benedictum.
Et sonuncque tusque in saeculum.
Aiuterium nostrum in nomine Domini.
Qui feci caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen.
ആശീർവാദാനന്തരം പാപ്പ വിശുദ്ധ നാട്ടിൽ അരങ്ങേറുന്ന സായുധ പോരാട്ടത്തിൽ ഒരിക്കൽ കൂടി തന്റെ ആശങ്ക അറിയിച്ചു.
Seguo con grandissima preoccupazione quello che sta avvenendo in Terra Santa.
വിശുദ്ധ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ താൻ അതീവ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ഗാസ മുനമ്പും ഇസ്രായേലും തമ്മിൽ ഈ ദിനങ്ങളിൽ നടക്കുന്ന അക്രമാസക്തമായ സായുധ പോരാട്ടം മരണത്തിന്റെയും നാശത്തിന്റെയും ചുഴിയായി മാറുന്ന അപകടാവസ്ഥയിലാണെന്നും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരപരാധികളായ നിരവധി പേർ മരിച്ചു വീഴുകയും ചെയ്തുവെന്നും വേദനയോടും ഉത്കണ്ഠയോടും കൂടി അനുസ്മരിച്ചു. ഈ പോരാട്ടത്തിന് ഇരകളായിരിക്കുന്നവരിൽ കുട്ടികളുമുണ്ടെന്നും ഇത് ഭീകരവും അസ്വീകാര്യവുമാണെന്നും ഭാവി കെട്ടിപ്പടുക്കാനല്ല മറിച്ച് നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അടയാളമാണ് അവരുടെ മരണമെന്നും പാപ്പ പറഞ്ഞു. കൂടാതെ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് വർദ്ധിച്ചുവരുന്ന വിദ്വേഷവും അക്രമവും പൌരന്മാർക്കിടയിൽ സാഹോദര്യത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഗുരുതരമായ മുറിവാണെന്നും സത്വരമായ ഈ സംഭാഷണത്തിന്റെ സരണി തുറന്നില്ലെങ്കിൽ അത് സൌഖ്യമാക്കുക ആയാസകരമായിരിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിദ്വേഷവും പ്രതികാരവും നമ്മെ എവിടേക്കാനയിക്കും? അപരനെ നശിപ്പിച്ചുകൊണ്ട് സമാധാനം കെട്ടിപ്പടുക്കാമെന്ന് നാം കരുതുന്നുണ്ടോ? ഇത്യാദി ചോദ്യങ്ങൾ ചോദിച്ച പാപ്പ ശാന്തത പാലിക്കാനും ആയുധങ്ങളുടെ ഗർജനം അവസാനിപ്പിക്കാനും സമാധാന സരണിയിൽ ചരിക്കാനും അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ സഹകരണത്തോടെ ശ്രമിക്കാൻ ഉത്തരവാദിത്വമുള്ളവരോട് സകല മനുഷ്യരെയും അവകാശങ്ങളിലും കടമകളിലും അന്തസ്സിലും തുല്യരായി സൃഷ്ടിക്കുകയും പരസ്പരം സഹോദരന്മാരായി ജീവിക്കാൻ അവരെ വിളിക്കുകയും ചെയ്ത ദൈവത്തിന്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചു. ഇസ്രായേലികളും പലസ്തീനികളും സംഭാഷണത്തിന്റെയും പൊറുക്കലിന്റെയും പാത കണ്ടെത്തണമെന്നും പൊതുവായൊരു പ്രതീക്ഷയിലേക്കും സഹോദരങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിലേക്കും പടിപടിയായി പ്രവേശിച്ചുകൊണ്ട് സമാധാനത്തിന്റെയും നീതിയുടെയും ക്ഷമാശീലരായ ശില്പികളാകണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സായുധ സംഘർഷങ്ങൾക്ക് ഇരകളായവർക്കായും പ്രത്യേകിച്ച് കുട്ടികൾക്കായും സമാധാനത്തിനായും സമാധാന രാജ്ഞിയോട് പ്രാർത്ഥിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. ഭൂമിയുടെയും ദരിദ്രരുടെയും രോദനം കേൾക്കാൻ നമ്മെ കൂടുതൽ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിനായുള്ള ലൗദാതോ സി വാരം ഈ ഞായറാഴ്ച ആരംഭിച്ചത് പാപ്പ അനുസ്മരിച്ചു. ഈ വാരാചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സമഗ്ര മാനവ വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗം, ലോക കത്തോലിക്ക കാലാവസ്ഥ പ്രസ്ഥാനം, കാരിത്താസ് ഇന്റർനാഷണാലിസ്, മറ്റ് നിരവധി അംഗസംഘടനകൾ എന്നിവയ്ക്ക് പാപ്പ നന്ദി പ്രകാശിപ്പിക്കുകയും ഇതിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്ത പാപ്പ സാൽവത്തോറിയൻ സന്യാസി സന്യാസിനി സമൂഹങ്ങളുടെ സ്ഥാപകൻ വൈദികൻ കുരിശിന്റെ ഫ്രാൻസിസ് മരിയ ശനിയാഴ്ച റോമിൽ വിശുദ്ധ ജോൺ ലാറ്റൻ ബസലിക്കയിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടത് അനുസ്മരിച്ചു. ക്രിസ്തുവിന്റെ ഉപവി പ്രചോദനം പകർന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച അക്ഷീണ സുവിശേഷ പ്രഘോഷകനായിരുന്നു അദ്ദേഹമെന്ന് പാപ്പ പറഞ്ഞു. എല്ലാ ചുറ്റുപാടുകളിലും യേശുവിന്റെ വചനവും സ്നേഹവും എത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നവവാഴ്ത്തപ്പെട്ട കുരിശിന്റെ ഫ്രാൻസിസ് മരിയയുടെ പ്രേക്ഷിത തീക്ഷണത മാതൃകയും വഴികാട്ടിയുമായിരിക്കട്ടെയെന്ന് പാപ്പ ആശംസിക്കുകയും ചെയ്തു. ഇറ്റലി, മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്ത പാപ്പ എല്ലാവർക്കും ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ അവസാനം നല്ലൊരു ഞായറാശംസിക്കുകയും തനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് പാപ്പ എല്ലാവർക്കും നല്ലൊരു ഉച്ചവിരുന്ന് നേരുകയും വീണ്ടും കാണാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ജാലകത്തിങ്കൽ നിന്ന് പിൻവാങ്ങി. ഇനി ഒരു മരിയ ഗീതം.
യേശുവിന്റെ സ്വന്തമാകുവാൻ എന്ന സംഗീതാൽബത്തിലെയാണ് ഈ ഗാനം. ആലാപനം റാണി. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിന്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ബിനു കെ.
തുടർന്ന് തിരുവചന പാരായണം ശ്രവിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം 1 മുതൽ 36 വരെ വാക്യങ്ങൾ. വചനപാരായണം നടത്തിയത് വിൻസെൻഷ്യൻ സഭാംഗമായ ഫാദർ മൈക്കിൾ പനച്ചിക്കലാണ്.
പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരവനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ചുകൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസ്സപ്പൊട്ടാമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും ഇറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ് ഇത്. ദൈവമരളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തന്റെ അനന്തരഗാമികളിൽ ഒരാളെ തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല. എങ്കിലും അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ.
വത്തിക്കാൻ വാർത്താ വിഭാഗത്തിന്റെ മലയാള പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വിൻസെൻഷ്യൻ സഭാംഗമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി നടത്തിയ വചനപാരായണമാണ്. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.